റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ആസ്മ ദിനവുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് 6th semester BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ആയ ലിയ, എൽസ, ബിജു ആൻഡ് ജ്യോതിലക്ഷ്മി അവതരിപ്പിക്കുന്ന അവയർനെസ് ടോക്ക്.
ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മയെ പറ്റി അവബോധം നൽകുവാനാണ്. സാധാരണയായ കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നൊരു രോഗമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജ്യോതി, എന്താണ് ആസ്മ?
ആസ്മ എന്നാൽ ഒരു ശ്വാസകോശ സംബന്ധമായ രോഗമാണ്. ഇത് ശ്വസന വാഹനങ്ങൾ ചുരുങ്ങുകയും വീക്കം ഉണ്ടാവുകയും കഫം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.
എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആസ്മ വരാം?
അലർജി, വൈറസ്, അണുബാധ, കാലാവസ്ഥ, കഠിന വ്യായാമം, ജനിതക കാരണങ്ങൾ, ഭക്ഷണം, മരുന്നുകൾ, ഇവയെല്ലാം കൊണ്ട് ആസ്മ വരാം.
ആസ്മ കണ്ടുപിടിക്കാൻ എന്തൊക്കെ രോഗനിർണയ മാർഗങ്ങളാണുള്ളത്?
പ്രധാനമായിട്ടും പല രോഗനിർണയ മാർഗങ്ങളും ഇന്ന് ലഭ്യമാണ്. അതായത് അലർജി ടെസ്റ്റുകൾ, ശ്വാസകോശ പ്രവർത്തന പരിശോധന, ചെസ്റ്റ് എക്സ്റേ, ലാബ് ടെസ്റ്റ് തുടങ്ങിയവയിലൂടെ നമുക്ക് ആസ്മ സ്ഥിരീകരിക്കാവുന്നതാണ്. ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
തുടർച്ചയായ ചുമ, പ്രത്യേകിച്ച് രാത്രിയിൽ ശ്വാസം വിടുമ്പോഴുണ്ടാകുന്ന വിസിൽ പോലെയുള്ള ശബ്ദം, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ക്ഷീണം, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ.
ആസ്മ തടയാൻ നമുക്ക് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്?
വളർത്തു മൃഗങ്ങൾ, പൊടി, പൂമ്പൊടി, പുക തുടങ്ങിയവയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. വീട് വൃത്തിയായും ഈർപ്പരഹിതമായും സൂക്ഷിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുക. പുകവലി ഒഴിവാക്കുക. വൈറ്റമിൻ സി, പഴങ്ങൾ, പച്ചക്കറികൾ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തണുത്ത ഭക്ഷണങ്ങൾ കഫം വർദ്ധിപ്പിക്കുന്നതിനാൽ അത് ഒഴിവാക്കുക. വറുത്തതും മധുരവും കഴിവതും ഒഴിവാക്കുക. ശരീരഭാരം നിയന്ത്രിക്കുക. ശുചിത്വം പാലിക്കുക. ആസ്മയുടെ ചികിത്സാരീതിയും പരിചരണവും ഒന്ന് വിശദീകരിക്കാമോ?
ആസ്മയ്ക്ക് ഇന്ന് കൃത്യമായ ചികിത്സാരീതി നമുക്ക് ലഭ്യമാണ്. മരുന്നുകൾ, അതായത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഹേലറുകൾ. ഇവ ശ്വാസനാളത്തിലെ വീക്കം കുറയ്ക്കാനും ശ്വാസമുട്ടൽ പെട്ടെന്ന് മാറ്റുവാനും സഹായിക്കുന്നു. കുട്ടികൾ ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ സ്പേസർ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്.
എന്തിനാണ് സ്പേസർ ഉപയോഗിക്കുന്നത്?
ഇൻഹേലറിൽ നിന്ന് വരുന്ന മരുന്ന് നേരിട്ട് വായിലേക്ക് അടിച്ചാൽ മിക്ക മരുന്നും തൊണ്ടയിൽ പറ്റിപ്പിടിച്ച് വയറ്റിലേക്ക് പോകും, ശ്വാസനാളത്തിൽ ചെല്ലില്ല. അതുകൊണ്ട് സ്പേസർ ഉപയോഗിക്കുമ്പോൾ അത് മരുന്നിനെ കൃത്യമായി പിടിച്ചു നിർത്താനും കുട്ടി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ശ്വാസനാളത്തിൽ ചെല്ലാനും സ്പേസർ സഹായിക്കുന്നു.
സ്പേസർ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് പറയാമോ?
കൂടുതൽ മരുന്ന് ശ്വാസകോശത്തിലേക്ക് എത്തുന്നതിലൂടെ വേഗം ആശ്വാസം കിട്ടും. തൊണ്ടയിൽ പൂപ്പൽ, ശബ്ദമടയൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയും. കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ സ്പേസർ ഉപയോഗിക്കാവുന്നതാണ്.
കുട്ടികളിൽ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഇൻഹേലർ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും വായ വെള്ളം കൊണ്ട് കഴുകി തുപ്പിക്കളയണം, ഇല്ലെങ്കിൽ പൂപ്പൽ പറ്റിപ്പിടിക്കുന്നതാണ്.
കുട്ടികളിൽ സ്പേസർ ഉപയോഗിച്ച് മീറ്റർ ഡോസ് നൽകുന്ന വിധം എങ്ങനെയാണ്?
മരുന്ന് ശ്വാസകോശത്തിൽ കൃത്യമായി എത്തുന്നുണ്ടെന്ന് അറിയുവാനും കൃത്യമായി മരുന്ന് ഉള്ളിൽ ശ്വാസകോശത്തിൽ ചെല്ലുവാനും വേണ്ടിയാണ് മീറ്റേഡ് ഡോസ് ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത്.
ഇതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്?
MDI, അതായത് മീറ്റേഡ് ഡോസ് ഇൻഹേലറുകൾ, മൗത്ത് പീസ്, മാസ്ക് ഉള്ള സ്പേസർ, പിന്നെ വായ കഴുകുവാനുള്ള, ഇവയെല്ലാമാണ് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ്.
ഇൻഹേലറും സ്പേസറും ഉപയോഗിക്കുന്നതിനുള്ള എളുപ്പ വഴികൾ എന്തെല്ലാമാണെന്ന് പറയാമോ?
ഇൻഹേലർ 4-5 തവണ നന്നായി കുലുക്കുക, എന്നിട്ട് സ്പേസറിന്റെ പിന്നിൽ മുറുകെ കയറ്റി വെക്കുക. കുട്ടിയോട് ഹൂ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പറയുക. സ്പേസറിന്റെ മൗത്ത് പീസ് പല്ലുകൾക്കിടയിൽ വെച്ച് ചുണ്ടുകൾ കൊണ്ട് നന്നായി അടയ്ക്കുക, കടിച്ചു പിടിക്കരുത്. പിന്നെ മാസ്ക് ആണെങ്കിൽ നമുക്ക് മൂക്കും വായും മുഴുവനായിട്ട് മൂടുന്ന രീതിയിൽ മാസ്ക് മുഖത്ത് അമർത്തി വെക്കുക. പിന്നെ ഇൻഹേലർ ഒരിക്കൽ മാത്രം പ്രസ് ചെയ്യുക. 1 തവണ 1 പഫ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വലിയ കുട്ടികളാണെങ്കിൽ 5 മുതൽ 10 വരെ പതുക്കെ ആഴത്തിൽ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. അതിനൊപ്പം ഈ മരുന്ന് കൃത്യമായിട്ട് ശ്വാസനാളത്തിലേക്ക് ചെല്ലാവുന്നതാണ്.
മാതാപിതാക്കൾക്ക് നൽകാനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
സ്പേസർ ആഴ്ചയിൽ ഒരിക്കൽ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകി ഉണക്കുക. ഒരിക്കലും 1-ൽ അധികം പഫുകൾ ഒരുമിച്ച് സ്പേസറിലേക്ക് വിടരുത്. സ്പേസറിന്റെ വാൽവുകൾക്ക് എന്തെങ്കിലും കേടുപാടോ പൊട്ടലോ ഉണ്ടെങ്കിൽ സ്പേസർ ഉടനെ മാറ്റേണ്ടതാണ്.
ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആസ്മ എന്ന ശ്വസന സംബന്ധമായ രോഗത്തെ പറ്റിയാണ്. എന്താണ് ആസ്മ, ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ, രോഗനിർണയ മാർഗങ്ങൾ, ഇതിന്റെ ലക്ഷണങ്ങൾ, ഈ രോഗം തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സാരീതിയും പരിചരണവും എന്നിവയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.
ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആസ്മ ദിനവുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ്
സിക്സ് സെമസ്റ്റർ ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസായ ലിയ എൽസ ബിജു ആൻഡ് ജ്യോതിലക്ഷ്മി അവതരിപ്പിച്ച അവയർനെസ് ടോക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.